വിമർശനത്തിൻ്റെ ധർമ്മം. സർഗാത്മകതയെ അപേക്ഷിച്ച് താണതലത്തിലാണ് വിമർശനം വ്യാപരിക്കുന്നതെന്ന് മാത്യു അർണോൾഡ് പ്രസ്താവിക്കുന്നു. ഉത്കൃഷ്ടമായ ഒരു മനുഷ്യപ്രവർത്തനമാണ് സർഗപ്രക്രിയ. സർഗപ്രക്രിയ സാക്ഷാത്കരിക്കപ്പെടുന്നത് മഹത്തായ കലാസൃഷ്ടികളിലൂടെയാണ്. സർഗപ്രക്രിയയുടെ ആശയം ആശയങ്ങളാണെന്ന് അർണോൾഡ് ഊന്നി പറയുന്നുണ്ട്. സർഗപ്രതിഭ പ്രതിനവാശയങ്ങൾക്ക് ജന്മമേകുന്നുവെന്ന ധാരണ അദ്ദേഹത്തിന് ഇല്ല തന്നെ. തത്വചിന്തകനാണ് നൂതനാശയ സൃഷ്ടിക്കായി തപസ്സു ചെയ്യാറ്. അനുരഞ്ജനത്തിലും സ്പഷ്ടീകരണത്തിലും അധിഷ്ഠിതമാണ് സാഹതിക പ്രതിഭയുടെ സർഗവൃത്തി. പേജ് 171. അപഗ്രഥനത്തിലും കണ്ടെത്തലിലും അധിഷ്ഠിതമല്ല അത്. ദൈക്ഷണികവും ആത്മീയവുമായ ഒരന്തരീക്ഷത്തിൽ നിന്നും ഒരാശയ വ്യവസ്ഥയിൽ നിന്നും സഹർഷം പ്രചോദിതനാകാനുള്ള സിദ്ധിയിലാണ് കവിപ്രതിഭ സ്ഥിതി ചെയ്യുന്നത്. ഈ ആശയങ്ങളെ ദൈവീകമായി കൈകാര്യം ചെയ്യുകയും സഫലവും ആകർഷകവുമായ സംയുക്തങ്ങളായി അവതരിപ്പിക്കുകയുമാണ് സാഹിത്യകാരൻ. വിമർശനത്തിൻ്റെ സഹായം സർഗാത്മക സാഹിത്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന അഭിപ്രായമാണ് അർണോൾഡിന് ഉള്ളത്. യഥാർത്ഥവും നവ്യവുമായ ആശയങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ബാധ്യത നിരൂപണത്തിനുണ്ട്. ഭാവിയുടെ രചനകൾക്ക് വഴികാട്ടാൻ വിമർശകന് കഴിയും. നിരൂപണം ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ഈ അന്തരീക്ഷം എഴുത്തുകാരനെ പ്രചോദിപ്പിക്കുന്നു. വിമർശനം താത്പര്യനിരപേക്ഷമായിരിക്കണം. പ്രായോഗിക വീക്ഷണത്തോട് ഒരകൽച്ച ദീക്ഷിക്കണം വിമർശനം. രാഷ്ട്രീയമോ പ്രായോഗികമോ ആയ പരിഗണനയ്ക്ക് വിമർശനത്തിൽ യാതൊരു സ്ഥാനവും നൽകപ്പെടാൻ പാടില്ല. വിമർശനം സാഹിത്യകൃതികളെ മാത്രമല്ല ജീവിതത്തെയും നോക്കിക്കാണേണ്ടതുണ്ട്. വിമർശകൻ്റെ ആത്മാർത്ഥത അതിപ്രധാനമാണ്. തെറ്റായ വിധിന്യായങ്ങൾ എഴുതാനുള്ള സാധ്യതയിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറണം. ഉപയോഗിത ഉണ്ടെന്ന് കാണപ്പെടുമ്പോഴും മൗലിക മൂല്യമില്ലാത്ത ഒരു കൃതിയെ വിമർശകൻ അംഗീകരിക്കരുത്. വിമർശനം സർഗാത്മകമായിക്കൊള്ളണമെന്നില്ല, പക്ഷേ സർഗാത്മകതയോളം അതിനുയരാനാവും. സാഹിത്യത്തെയും ഇതര വിഷയങ്ങളെയും സംബന്ധിച്ച വിശ്വവിജ്ഞാനം ഒരു നല്ല വിമർശകന് ഉണ്ടായിരിക്കണമെന്ന് അർണോൾഡ് വിധിക്കുന്നുണ്ട്. കവിതയുടെ വിഷയം. ഗൗരവവാഹമായ കവിത ക്രിയയിലധിഷ്ഠിതമായിരിക്കും. ക്രിയയാണ് പ്രധാനം. ശരിയായ വിഷയം വേണം കവി തിരഞ്ഞെടുക്കുക. ഈ അഭിപ്രായത്തിൽ അരിസ്റ്റോട്ടലിൻ്റെ കാവ്യദർശം പ്രതിഫലിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. ആധുനിക കവികൾ നവീന വിഷയങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന വാദം കടമില്ലാത്തതാണെന്ന് അർണോൾഡ് പറയും. പ്രാചീന വിഷയങ്ങളാണ് കവിതയ്ക്ക് നല്ലത്. സ്വന്തം കാലഘട്ടത്തിന് സ്തുതി പാടേണ്ട ഒരു വൈതാളികനല്ല കവി. ചിരന്തനവും മഹനീയവുമായ കർമ്മങ്ങളാണ് കവിതയ്ക്ക് വിഷയീഭവമാകേണ്ടത്. എങ്കിൽ മാത്രമേ അത്യുന്നയ ഹർഷം പ്രദാനം ചെയ്യുന്ന കവിത സമർത്ഥമാകൂ. പേജ് 172. ആഹ്ലാദപ്രദമായ ക്രിയകളിലാണ് കവി തൽപരനാകേണ്ടത്. എല്ലാവരെയും അയാൾ ആഹ്ലാദിപ്പിക്കണം. കലാതിരിക്തമായ നിലനിൽപ്പുള്ള അടിസ്ഥാന വികാരങ്ങളുടെ ലോകത്തിലാണ് കവി വ്യാപരിക്കേണ്ടത്. ഇപ്പറഞ്ഞ കാഴ്ചപ്പാടോടെ വിഷയം തിരഞ്ഞെടുക്കാൻ ബാധ്യസ്ഥനാണ് കവി. ശൈലി വിചാരം. പല നിലയിലും മാത്യു അർണോൾഡ് ഒരു ക്ലാസിസ്റ്റ് ആയിരുന്നു. കവിതയുടെ ശൈലിയെക്കുറിച്ചും വിഷയത്തെക്കുറിച്ചും അദ്ദേഹം നടത്തുന്ന ചർച്ചകൾ ഇതിന് തെളിവാണ്. വിഷയത്തിൻ്റെ വൈകല്യത്തെ ആവിഷ്കരണം കൊണ്ട് മൂടിവെക്കാവുന്നതാവുമെന്ന് അദ്ദേഹം വിശ്വസിച്ചില്ല. ഭാവ വൈകല്യം മറയ്ക്കാൻ രൂപകത്തിനോ ഉപമയ്ക്കോ സാധ്യമല്ല. മൂല്യരഹിത വിഷയം മൂല്യരഹിത കവിതയിലെ കലാശിക്കൂ. ഉന്നത കവിതയും ഉദാത്ത കാവ്യനന്ദവും രീതിയെ ആശ്രയിച്ചല്ല ജനിക്കുന്നത്. വസ്തുവും രീതിയും തമ്മിലുള്ള തന്ത്രിലയമാണ് കവിതയുടെ രഹസ്യം. ഒരു കവിതയെ സമഗ്രതയിൽ തന്നെ കണ്ടറിയേണ്ടതുണ്ട്. ഭാഗികമായ ചമത്കാരങ്ങളിലല്ല ആസ്വാദക സൃഷ്ടി പതിയേണ്ടത്. ആവിഷ്കരണം കവിതയുടെ പ്രാഥമികാംശമല്ല. വിഷയത്തെ ക്രിയയെ ആശ്രയിച്ചാണ് ആവിഷ്കരണം നിലനിൽക്കുന്നത്. വിഷയം അഥവാ ക്രിയ വിശിഷ്ടമായിരിക്കുകയും ആവിഷ്കരണം ഗൗരവവാഹവും ലളിതവുമായിരിക്കുകയും വേണം. കാവ്യസംരചനയിൽ പ്രാചീന കവികളെ മാതൃകയാക്കുന്നത് നന്ന്. പക്ഷേ ഷേക്സ്പിയർ ഒരു വിശ്വസനീയ മാതൃകയല്ലെന്ന് അർണോൾഡ് പറയും. ഷേക്സ്പിയറുടെ കാവ്യവിഷയങ്ങൾക്ക് വേണ്ടത്ര വൈശിഷ്ട്യമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിഷയാവതരണം ഋജുവല്ല. യവന കവികളുടെ മാതൃകയാണ് അനുകരണീയം. വിഷയത്തിന് അർണോൾഡ് അധികം പ്രാധാന്യം നൽകുന്നതെന്തുകൊണ്ട്? ജീവിതത്തെ വലം വയ്ക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിചാരം എന്നതുതന്നെ കാരണം. കവിത ജീവിത വിമർശനമാണെന്ന ധാരണയിൽ ചുവടൂന്നുന്ന സാഹിത്യ ചിന്തയാണ് അർണോൾഡിൻ്റേത്. ജീവിതത്തിൽ നിന്ന് കവി സ്വീകരിക്കുന്ന വിഷയം അപ്പോൾ മുഖ്യമാണെന്ന് വരുന്നു. എന്നിരിക്കലും ശൈലിയെ ആവിഷ്കരണത്തെ നിസ്സാരീകരിക്കാൻ പാടില്ല താനും. മഹനീയ ശൈലിയെപ്പറ്റി അർണോൾഡ് ചർച്ച ചെയ്യാൻ ഇടയായ സാഹചര്യം ഇതാണ്. അദൃശ്യരായ പ്രാക്തന കവികൾ മഹനീയ ശൈലിയിൽ എഴുതിയവരാണത്രേ. പ്രിഫേസ് ടു ദ പോയംസ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന പരികൽപ്പന അർണോൾഡ് ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമറിലാണ് അത് ഒരു സിദ്ധാന്തത്തിൻ്റെ ഔന്നത്തിലേക്ക് ചെല്ലുന്നത്. മഹനീയ ശൈലിയിൽ എഴുതിയ മഹാകവിയാണ് ഹോമർ എന്ന് അദ്ദേഹം പറയുന്നു. നൈസർഗികമായ കവിത്വമുള്ളവർക്ക് മഹനീയ ശൈലി വഴങ്ങിക്കിട്ടു. ഗൗരവതരമായ ഒരു വിഷയം ലളിതമായും കർക്കശമായും കൈകാര്യം ചെയ്യുമ്പോഴാണ് മഹനീയ ശൈലി ജനിക്കുന്നത്. മഹനീയ ശൈലിയെ അധികരിച്ച് അർണോൾഡ് നടത്തുന്ന ചർച്ച ലോങ്കിനസിൻ്റെ ഉദാത്ത സിദ്ധാന്തത്തെ അനുസ്മരിപ്പിക്കും. പേജ് 173. മഹനീയ ശൈലിയുടെ അധിഷ്ഠാനങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, എഴുത്തുകാരൻ്റെ വ്യക്തിത്വ മഹാത്മ്യം. മഹനീയ ചിത്തത്തിൽ നിന്നേ മഹാവാഗ്മയം ഉരുത്തിരിയും. രണ്ട്, വിഷയം. കവി തിരഞ്ഞെടുക്കുന്ന വിഷയം ഗൗരവവാഹമായിരിക്കണം. മൂന്ന്, ആവിഷ്കരണം. വിഷയാവതരണം ലളിതമോ കർക്കശമോ ആയിരിക്കണം. ഹോമറിൻ്റെ ആവിഷ്കരണം ലളിതവും മിൽട്ടൻ്റേത് കർക്കശവുമാണെന്ന കാര്യം അർണോൾഡ് ചൂണ്ടിക്കാണിക്കുന്നു. നാല്, കവിത്വസിദ്ധി. ജന്മസിദ്ധമായ കവിത്വം ഒരനിവാര്യതയാണ്. ഈ വിഷയത്തിൽ ഹോമർ, ദാന്തെ, മിൽട്ടൺ എന്നീ കവികളെ അർണോൾഡ് സഹർഷം അനുസ്മരിക്കുന്നു. ക്ഷണോബല സമ്പ്രദായം. അത്യുന്നത കവിതയെയും സാധാരണ കവിതയെയും എങ്ങനെയാണ് നാം വേർതിരിച്ചറിയുക? അർണോൾഡിൻ്റെ ശാലോൺ പല സമ്പ്രദായം സംഗതമാകുന്നത് ഇവിടെയാണ്. കവിതയുടെ മാറ്ററിയാനുള്ള ഉരക്കല്ല് പ്രാചീന മഹാകവികളുടെ രചനകളാണ്. പ്രാക്തനരുടെ കവിതാഖണ്ഡങ്ങൾ വായനക്കാരൻ്റെ ഓർമ്മയിലുണ്ടാകും. അവയുമായി പുതിയ കവികളുടെ വരികൾ തട്ടിച്ചു നോക്കുക. അത്യുന്നത കാവ്യഗുണത്തിൻ്റെ ഭാവവും അഭാവവും തിരിച്ചറിയാൻ ഇതേ മാർഗമുള്ളൂ. കവിത ജീവിതത്തിന് വേണ്ടി. കവിത ജീവിതത്തിന് വേണ്ടിയാണെന്ന വീക്ഷണത്തെയാണ് അർണോൾഡിൻ്റെ വിമർശനം ആധാരമാക്കുന്നത്. മനുഷ്യകർമ്മങ്ങളുടെ ലോകത്തിലാണ് കവിത വ്യാപരിക്കുന്നത്. പൊള്ളയായ രൂപം നിർമ്മിക്കുന്നവനല്ല കവി. കർമ്മത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് കാവ്യസൃഷ്ടിയുടെ ഒന്നാം പടി. കലാതിരിക്തവും സ്ഥായിയുമായ മനുഷ്യഭാവങ്ങളെ സംതൃപ്തമാക്കുന്ന കർമ്മപരമ്പരയിലാണ് കവിയുടെ നേട്ടം ചെന്നിട്ട് എത്തേണ്ടത്. കവിത ജീവിത വിമർശനമാണെന്ന സ്വസിദ്ധാന്തത്തിൻ്റെ അനന്തരം ഫലം മാത്രമാണ് ക്രിയയെ സംബന്ധിച്ച ഈ നിരീക്ഷണം. ക്രിയ നടന്ന കാലം ഏതെന്ന ചോദ്യം ഒട്ടും സംഗതമല്ല. ക്രിയ മാത്രമാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പും വിരചനയും മാത്രമാണ് മുഖ്യം. ക്രിയ ഒരു സമഗ്രതയാണ്, ചെറുഖണ്ഡങ്ങളല്ല. യവനർ ഈ വസ്തുത ഗ്രഹിച്ചിരുന്നു. അവർ സമഗ്രത്തിൽ ഊന്നിയപ്പോൾ ആംഗല കവികൾ ഖണ്ഡങ്ങളിലൂന്നി. യവനകൃതികളിൽ ക്രിയാംശം ആവിഷ്കാരത്തിനു മേൽ ആധിപത്യമുറപ്പിച്ചു. ഇംഗ്ലീഷുകാരുടെ കവിതയിൽ ആവിഷ്കരണം ക്രിയാംശത്തിനു മേൽ അധികാരം സ്ഥാപിച്ചു. യവനരാണ് വാസ്തവത്തിൽ ആവിഷ്കരണത്തിൻ്റെയും മഹാനീയ മാതൃകകൾ. പേജ് 174. കവിതയിലെ മുഖ്യാംശം പ്രതിപാദ്യമാണെന്നർത്ഥം. ബാക്കിയെല്ലാം പ്രതിപാദ്യത്തെ പിന്തുടരുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേസമയം കാവ്യരൂപത്തിന് ഇണങ്ങുന്ന പ്രതിപാദ്യം വേണം കവി സ്വീകരിക്കുക. ഒറ്റയൊറ്റ വരികളുടെയോ ഖണ്ഡങ്ങളുടെയോ പേരിൽ നിലനിൽക്കുന്ന കവിതകളുണ്ട്. പക്ഷേ സമഗ്രമായ പ്രതീതിയുടെ കാന്തിയിലാണ് ഒരു വിശിഷ്ട കാവ്യം നിലനിൽക്കേണ്ടത്. കീറ്റ്സിനെ പോലുള്ള കവികളുടെ പരിമിതി ഇവിടെയാണ് കാണേണ്ടത്. കവിതയിലും വിമർശനത്തിലും മുൻതലമുറയെ നിഷേധിക്കുകയും യവന മാതൃകകളെ ആരാധിക്കുകയും ചെയ്ത വ്യക്തിയാണ് മാത്യു അർണോൾഡ്. കീറ്റ്സ്, ബൈറൺ മുതലായ കവികളെ അദ്ദേഹം പ്രശംസിക്കാതിരുന്നിട്ടില്ല. അതേസമയം കാൽപ്പനിക പ്രസ്ഥാനത്തോട് അദ്ദേഹം കലഹിക്കുകയാണുണ്ടായത്. മഹത്തായ ജീവിത വിഷയങ്ങളിലേക്കാണ് സർഗശക്തിയെ കവി വ്യാപരിപ്പിക്കേണ്ടതെന്ന് അർണോൾഡ് വിശ്വസിച്ചു.